ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 136-ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സാമാജിക സമരസതാ മഹോത്സവത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും. ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴി ഉദ്ഘാടനം ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. ഇറാനെ ലക്ഷ്യമിട്ട് ഹോർമൂസിൽ ഉപരോധം ആരംഭിച്ചതായി യുഎസ്. പ്രതിസന്ധിഘട്ടങ്ങളിൽ വിശ്വസനീയ പങ്കാളിയായി നിലകൊണ്ടതിന് ഇന്ത്യയ്ക്ക് നന്ദി അറിയിക്കുന്നതായി ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 57 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ 136-ാം ജന്മവാർഷികം ഇന്ന്. രാജ്യമെമ്പാടും വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പാർലമെന്റ് ഹൌസിലും ഇന്ന് രാവിലെ പ്രത്യേക പരിപാടി നടക്കും. വിശദാംശങ്ങളിലേക്ക്.
സാമൂഹിക വിവേചനത്തിനെതിരെ പൊരുതുന്നതിനും തൊഴിലാളികൾ, വനിതകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ അടക്കമുള്ളവരുടെ സമത്വത്തിനുമായി സ്വജീവിതം സമർപ്പിച്ച മഹാപ്രതിഭയായിരുന്നു 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിൽ ജനിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ. നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമൂഹത്തിന്റെ സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വഴികാട്ടിയായി. ഇതിന്റെ പ്രതിഫലനം അദ്ദേഹം രൂപം നൽകിയ ഇന്ത്യൻ ഭരണഘടനയിലും ദർശിക്കാം. സാമ്പത്തിക നയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മുതൽ ഭരണഘടന വരെ ഡോക്ടർ അംബേദ്കറുടെ വൈവിധ്യമാർന്ന സംഭാവനകൾ വ്യാപിച്ചിരിക്കുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് 1990 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ചു. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് കേരള ലോക്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അധ്യക്ഷനാകും. നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗുജറാത്ത് ലോക്ഭവനിൽ ഇന്ന് സംഘടിപ്പിക്കുന്ന സാമാജിക സമരസതാ മഹോത്സവത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രതും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. തുടർന്ന് ഗാന്ധിനഗറിലെ രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ 5-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും. ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 213 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി 12,000 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 6 വരി ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹി ഡെറാഡൂൺ യാത്രാസമയം 2.5 മണിക്കൂറായി കുറയും. വന്യജീവി ഇടനാഴിയുടെ അവലോകനം നടത്തുന്ന അദ്ദേഹം ഡെറാഡൂണിലെ ജയ് മാതാകാളി ക്ഷേത്രവും സന്ദർശിക്കും. കഠിനാധ്വാനം, ധൈര്യം, ആത്മവിശ്വാസം എന്നിവയിലൂടെ ഇന്ത്യയുടെ നാരീശക്തി പുതിയ ഉയരങ്ങൾ താണ്ടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നാരീശക്തി വന്ദൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിലും നിയമസഭകളിലും വനിതകൾക്ക് 3-ൽ 1 സീറ്റുകൾ ഉറപ്പാക്കാനുള്ള നിയമ ഭേദഗതി 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ഈ മാസം 16, 17, 18 തീയതികളിൽ ചേരുന്ന പാർലമെന്റ് സമ്മേളനം 10 ആണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിടുമെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളിലേക്കുള്ള മൂലധന പ്രവാഹം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് 10,000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് 2.0 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ അടക്കം പദ്ധതി പിന്തുണയ്ക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. നൂതനാശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തിന്റെ വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കുവഹിക്കും. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ പശ്ചിമ ബർധമാൻ ജില്ലയിലെ റാണിഗഞ്ചിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്തു. മുഖ്യമന്ത്രി മമതാ ബാനർജി പശ്ചിമ ബർധമാനിലെ രഘുനാഥ്പൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി നമോ ആപ്പ് മുഖേന തമിഴ്നാട്ടിലെ ബിജെപി പ്രവർത്തകരുമായി സംവദിച്ചു. മാറ്റത്തിനായി തമിഴ്നാട്ടിലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഉറ്റുനോക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സ്റ്റാലിൻ മുന്നോട്ടുവച്ച വികസന അജണ്ടയെ പിന്തുണയ്ക്കണമെന്ന് തിരുനെൽവേലിയിൽ പ്രചാരണത്തിനെത്തിയ ഡിഎംകെ എംപി കനിമൊഴി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. വേനൽക്കാല വിള വിസ്തൃതിയിൽ വർധന രേഖപ്പെടുത്തിയതായി കേന്ദ്ര കൃഷി മന്ത്രാലയം. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് വേനൽക്കാല വിളകൾ 0.77 ലക്ഷം ഹെക്ടർ വർദ്ധിച്ച് 64 ലക്ഷത്തിലധികമായി. 30 ലക്ഷം ഹെക്ടറിൽ നെല്ലും 11 ലക്ഷം ഹെക്ടറിൽ പയർവർഗ്ഗങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സ്ഫോടന പരമ്പര നടത്താൻ ഗൂഢാലോചന നടത്തിയതിന് NIA അറസ്റ്റ് ചെയ്ത 3 ഭീകരരെ ലക്നൌ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അൽഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനയായ അൻസാർ ഗസ്വത് ഉൽ ഹിന്ദുമായി ബന്ധമുള്ളവരാണ് 3 പേരും. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2021 ജൂലൈയിലാണ് സംഘത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വസ്തരും കരുണയുള്ളവരുമായ പങ്കാളികളായി നിലകൊണ്ടതിന് ഇന്ത്യൻ സർക്കാരിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി. ന്യൂഡൽഹിയിൽ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതു താൽപര്യങ്ങൾ പങ്കിടുന്ന ഇന്ത്യയും ഇറാനും ഭാവിയിലും മികച്ച ബന്ധം തുടരുമെന്നും ഇറാൻ അംബാസിഡർ പറഞ്ഞു. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ ധാരണയില്ലാതെ അവസാനിച്ചതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി. US നാവികസേന ഇറാനിയൻ തുറമുഖങ്ങളിൽ പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്താൻ ആരംഭിച്ചു. വിശദാംശങ്ങളിലേക്ക്.
പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ ഉൾക്കടലിലെയും ഇറാനിയൻ തീരപ്രദേശങ്ങളിൽ പ്രവേശിക്കുകയോ പാതയിലൂടെ കടന്നുപോവുകയോ ചെയ്യുന്ന കപ്പലുകൾക്ക് നിയന്ത്രണങ്ങൾ ബാധകമാണെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാൻ ഇതര മേഖലകളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി സഞ്ചരിക്കാമെങ്കിലും കർശന സൈനിക പരിശോധനകൾ നേരിടേണ്ടി വന്നേക്കാം. നിലവിൽ ഇറാനിയൻ തുറമുഖങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾക്ക് മടങ്ങാൻ പരിമിതമായ സമയപരിധി നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ ഉപരോധം തുടർന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്നും മറ്റ് പ്രധാന പ്രാദേശിക തുറമുഖങ്ങളും ഷിപ്പിംഗ് ചോക്ക് പോയിന്റുകളും തടയുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ തെക്കൻ തീരപ്രദേശത്ത് നാവികസേനയെ അണിനിരത്തിയതായും റിപ്പോർട്ടുണ്ട്. ഉപരോധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആഗോള എണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തി. സമുദ്രമേഖലയിൽ ഇരുപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകുമോ എന്ന ആശങ്കയിലാണ് ലോകം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
രാജ്യത്ത് LPGയുടെ ആഭ്യന്തര വിതരണം സാധാരണ നിലയിലാണെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഗാർഹിക LPG വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. 20,400 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യൻ കപ്പൽ ജാഗ് വിക്രം ഇന്ന് കണ്ടല തുറമുഖത്ത് എത്തുമെന്ന് തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ പറഞ്ഞു.
We, in coordination with MEA, are trying, putting our efforts to bring our vessels back. Green Asha and Jag Vikram. Green Asha crossed on 5th of April and it already reached to JNPT Mumbai on 9th of April. And Jag Vikram, that crossed on 11th of April and it is expected to reach Kandla on 14th of April.
സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ് നൽകിയതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇന്നും നാളെയും സംസ്ഥാനത്ത് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കോളേജിൽ തെളിവെടുപ്പ് നടത്തി. പ്രിൻസിപ്പലിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമാണ് തെളിവെടുപ്പ് നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സുഗമമായ വിഷുക്കണി ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിഷുദിനമായ നാളെ പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് വിഷുക്കണി ദർശനം. ശബരിമലയിൽ നാളെ വിഷുപൂജകൾ നടക്കും. ഇന്ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ശബരിമല ശാസ്താവിന് ശ്രീകോവിലിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷുക്കണിയൊരുക്കും. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 57 റൺ ജയം. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 91 റൺസിന്റെയും അരങ്ങേറ്റക്കാരായ പ്രഫുൽ ഹിംഗെയുടെയും സാകിബ് ഹുസൈന്റെയും 4 വിക്കറ്റ് പ്രകടനത്തിന്റെയും ബലത്തിലാണ് ഹൈദരാബാദിന്റെ വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 136-ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സാമാജിക സമരസതാ മഹോത്സവത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും. ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴി ഉദ്ഘാടനം ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. ഇറാനെ ലക്ഷ്യമിട്ട് ഹോർമോസിൽ ഉപരോധം ആരംഭിച്ചതായി US. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വസനീയ പങ്കാളിയായി നിലകൊണ്ടതിന് ഇന്ത്യയ്ക്ക് നന്ദി അറിയിക്കുന്നതായി ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 57 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.